പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെക്കുറിച്ചുള്ള പഠനം ഇതുവരെ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നടത്തിയത്. ലൂക്കാ എഴുതിയ സുവിശേഷത്തിൻ്റെ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, സ്നാപകൻ്റെയും യേശുവിൻ്റെയും ജനനം, അതിനുശേഷം നടന്ന സംഭവങ്ങൾ, ദൂതന്മാരുടെ സന്ദേശം, ഇടയന്മാരുടെ പ്രതികരണം, ദേവാലയത്തിൽ കാഴ്ച സമർപ്പിച്ചപ്പോൾ ശിമയോൻ നടത്തിയ പ്രവചനവും സ്തോത്രഗീതവും എല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കി. ഇന്ന് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നാല് സുവിശേഷങ്ങളിൽ രണ്ട് സുവിശേഷങ്ങൾ മാത്രമാണ് യേശുവിൻ്റെ ജനനത്തെയും ബാല്യകാലത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, മത്തായി, ലൂക്ക രണ്ട് സുവിശേഷന്മാർ. ഈ രണ്ട് സുവിശേഷങ്ങളുടെയും ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ യേശുവിൻ്റെ ജനനത്തെയും ബാല്യകാലത്തെയും സംബന്ധിച്ചാണ് വിവരിക്കുന്നത്. രണ്ട് വിവരണങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുമുണ്ട്. യേശു ബേത്ലഹത്താണ് ജനിച്ചതെന്നും യേശു ജനിച്ചത് കന്യകയിൽ നിന്നാണെന്നും യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ജോസഫും മറിയവും ആയിരുന്നുവെന്നും ഉള്ള വിവരങ്ങൾ ഒഴിച്ചാൽ മറ്റ് പ്രത്യേകതകൾ, മറ്റ് വിശദാംശങ്ങളിൽ ഏറെ വ്യത്യാസങ്ങൾ കാണും. മത്തായിയുടെ സുവിശേഷം മാത്രമേ വായിക്കുന്നുള്ളൂ എങ്കിൽ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ബേത്ലഹത്തായിരുന്നു താമസിച്ചിരുന്നു ഇത് എന്ന പ്രതീതി ഉണ്ടാവാം. അത് കൃത്യമായി മത്തായി പറയുന്നില്ല. പക്ഷേ ലൂക്കാ സുവിശേഷകൻ നമ്മോട് പറയും അവർ നസ്രത്തിൽ വസിച്ചിരുന്നവരാണ്, പ്രത്യേക ഒരു സാഹചര്യത്തിൽ ബേത്ലഹത്തേക്ക് യാത്ര ചെയ്തു വന്നു, പിന്നീട് ബേത്ലഹത്ത് നിന്ന് നസ്രത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ മത്തായി എഴുതിയ സുവിശേഷത്തിൽ വ്യത്യസ്തമായൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ബേത്ലഹത്ത് ജനിക്കുന്ന യേശു, ആ യേശുവും മാതാപിതാക്കന്മാരും കൂടി ബേത്ലഹം വിട്ടുപോകേണ്ട പ്രത്യേക ഒരു സാഹചര്യം, അതിനുശേഷം മടങ്ങി ബേത്ലഹത്തേക്ക് വരുന്നതിന് പകരം നസ്രത്തിൽ പോയി വാസമുറപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അപ്പോൾ വിശദാംശങ്ങളിൽ ഏറെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ട് വിവരണങ്ങളുടെയും ലക്ഷ്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. ആ രണ്ട് വിവരണങ്ങളും യേശുവിനെയാണ് അവതരിപ്പിക്കുന്നത്. യേശുവാണ് കഥാപാത്രം, യേശുവാണ് ശ്രദ്ധാകേന്ദ്രം. പക്ഷേ ആ യേശുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ കൊടുക്കുന്ന ഊന്നലുകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. രണ്ട് സുവിശേഷകന്മാരും ഒരുപോലെ എടുത്തു പറയുന്നൊരു കാര്യമാണ് യേശുവിൻ്റെ ജനനം ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തനത്താൽ കന്യകയിൽ നിന്നാണ് സംഭവിച്ചത്. സാധാരണ മനുഷ്യ ജനിക്കുന്നത് പോലെയുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്നല്ല യേശു ജനിച്ചതെന്നും യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും കന്യാജാതനാണെന്നും രണ്ട് സുവിശേഷന്മാരും ഒരുപോലെ എടുത്തു പറയുന്നുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ആ ജനനത്തെക്കുറിച്ചുള്ള വിവരണവുമൊക്കെ വളരെ ചുരുക്കമായി ഒന്നാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം പ്രത്യേകമായി പറയും. നീ അവനെ യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് ഒന്നാമധ്യായം 21 വാക്യത്തിൽ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ യേശുവിൻ്റെ ജനനത്തിൻ്റെ സവിശേഷത, അവൻ കന്യകയിൽ നിന്നാണ് ജനിക്കുന്നത് എന്നും പ്രത്യേകം എടുത്തു പറയും. അത് ദൂതൻ ജോസഫിന് കൊടുക്കുന്ന പ്രത്യേക ഒരു വെളിപ്പെടുത്തലാണ്. 1 അധ്യായം 20 വാക്യത്തിൽ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്നു പേരിടണം. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കുന്നത് മറിയത്തിൽ നിന്നാണ്. മറിയമാകട്ടെ ജോസഫിൻ്റെ ഭാര്യയുമാണ്. ജോസഫിൻ്റെ ഭാര്യയ്ക്ക് ജനിക്കുന്ന ശിശു നിയമത്തിൻ്റെ മുമ്പിൽ ജോസഫിൻ്റെ തന്നെ ശിശുവാണ്. ജോസഫ് ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിക്കുന്നു, ദാവീദിൻ്റെ പുത്രനായി അറിയപ്പെടുന്നു. അതിന് അവശ്യം വേണ്ട ഘടകമാണ്, കണ്ണിയാണ് ജോസഫ്. ശാരീരികമായ ജനനം ജോസഫിൽ നിന്നല്ലെങ്കിലും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ജോസഫിൻ്റെ പുത്രനാണ് യേശു. അങ്ങനെ യേശു ദാവീദിൻ്റെ പുത്രനായും അറിയപ്പെടുന്നു. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന എമ്മാനുവേൽ പ്രവചനം, എന്ന യേശയ്യായുടെ പ്രവചനം ഇവിടെ പൂർത്തിയാകുന്നു എന്ന് എടുത്തു പറയുകയാണ് ദൂതൻ വഴി. 1 അധ്യായം 22-23 വാക്യങ്ങളിൽ. പക്ഷേ ഈ 22-23 വാക്യങ്ങളിലെ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന പ്രവചനം നമ്മൾ ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു നോക്കുമ്പോൾ വ്യത്യസ്തമായൊരു ചിത്രമായിരിക്കും കാണുക. ഇത് പലപ്പോഴും സംശയം ഉളവാക്കുന്നതും ചോദ്യ വിഷയമായതുകൊണ്ട് രണ്ട് വാക്കുകൾ അതിനെക്കുറിച്ച് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഏശയ്യ എഴുതിയ പുസ്തകം, ഏശയ്യായുടെ പുസ്തകം 7 അധ്യായം 14 വാക്യം. നമ്മളൊരിക്കൽ ഈ പ്രവചനം വിശദമായി ചർച്ച ചെയ്തതാണ്. ഇവിടെ പ്രസക്തമായ കാര്യം മാത്രമേ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും, ആഹാസ് രാജാവിനോട് യേശയ്യ പറയുകയാണ്. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അസീറിയയുടെ സഹായം തേടാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്ന ആഹാസിനോട് പറയും, നീ ആ സഹായത്തിന് വേണ്ടി പോകേണ്ട കാര്യമില്ല, നീ ഭയപ്പെടും, ശത്രുക്കൾ നിന്നെ ആക്രമിച്ച് കീഴടക്കാൻ ശക്തമാവുകയില്ല. ഇതാ കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും, ഒരു യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. ആ പുത്രൻ നന്മ തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മ തിരിച്ചറിയാൻ പ്രായമാകുന്നു. ഓ രണ്ടോ മൂന്നോ വർഷത്തിനകം ആഹാസിന് ലഭിക്കാൻ പോകുന്ന ഒരു അടയാളമായിട്ടാണ് ഈ പ്രവചനം എടുത്തു കാണിച്ചത്. അവിടെ ഗർഭധാരണ ശേഷിയുള്ള സ്ത്രീ എന്ന് മാത്രമേ അൽമ എന്ന പദത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് തന്നെ യുവതി എന്ന്, അത് കന്യകയോ കന്യക അല്ലാത്തവളോ ആയിരിക്കാം, വിവാഹിതയോ അല്ലാത്തവളോ ആയിരിക്കാം. അങ്ങനെ ഒരു പ്രത്യേകത യേശയ്യാട് പ്രവചനത്തിൽ എടുത്തു പറയുന്നില്ല. യുവതി ഗർഭധാരണ ശേഷിയുള്ള സ്ത്രീ പ്രസവിച്ച് ആ കുഞ്ഞിന് രണ്ടു വയസ്സ് ആകുന്നതിന് മുൻപേ ഈ ഭയപ്പെടുന്ന ശത്രുക്കളുടെ രാജ്യങ്ങൾ ഇല്ലാതാവും. ഇതാണ് അടയാളം. രണ്ടോ മൂന്നോ വർഷം കാത്തിരിക്കുക. പക്ഷേ പിൽക്കാലത്ത് ഇസ്രായേലിൽ രാജാക്കന്മാരില്ലാത്തൊരു സാഹചര്യമുണ്ടായി. ഇപ്പോഴീ പ്രവചനം പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥം ഉൾക്കൊള്ളുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. കൂടുതൽ ആയ ആ അർത്ഥം ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തവർക്ക് കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ സാധിച്ചു. സെപ്ത്വചിന്ത അഥവാ സപ്തതി എന്നറിയപ്പെടുന്ന ഗ്രീക്ക് വിവർത്തനത്തിലാണ് അൽമ എന്ന പദം, യുവതി എന്ന് വിവർത്തനം ചെയ്യുന്ന മെയ്ഡ്, യങ് മെയ്ഡൻ എന്നൊക്കെ ഇംഗ്ലീഷ് വിവർത്തനം ചെയ്യുന്ന അൽമ എന്ന ഹീബ്രു പദം ഗ്രീക്കിലേക്ക് പർത്തേനോസ് എന്ന് വിവർത്തനം ചെയ്തത്. കന്യക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവ്യക്തമായിരുന്നത്, വ്യംഗ്യമായിരുന്നത് ഗ്രീക്ക് തർജ്ജിമയിൽ വ്യക്തമാവുകയാണ്. ആ ഗ്രീക്ക് തർജ്ജിമ സത്വചിന്തയാണ്, സപ്തതിയാണ് മത്തായി എടുത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിനാൽ ഏഷ്യയുടെ പുസ്തകത്തിൽ പി ഒ സി ബൈബിളിലോ മറ്റു ബൈബിളിലോ കാണുന്ന യുവതി എന്ന വിവർത്തനം തെറ്റാണെന്ന് പറയരുത്. അത് അങ്ങനെയാണ് ഹീബ്രു വാക്ക്. പക്ഷേ അതിൻ്റെ ഗ്രീക്ക് വിവർത്തനം കന്യക എന്നാണ്, ഗ്രീക്ക് വിവർത്തനത്തിൽ നിന്നാണ് മത്തായി സുവിശേഷം ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അപ്പോൾ കന്യകയിൽ നിന്ന് ജനിക്കുന്നവൻ ദൈവം നമ്മോടുകൂടി നടത്തുന്ന എമ്മാനുവേൽ നിന്ന് വിളിക്കപ്പെടും. വിളിക്കപ്പെടുക മാത്രമല്ല, നമ്മോടുകൂടി വസിക്കുന്ന ദൈവമാണ് ഈ ശിശു എന്നും മത്തായി എടുത്തു പറയുകയാണ്. അവസാനം 25-ാമത്തെ വാക്യത്തിൽ പറയും, പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല, അതിനുശേഷം അറിഞ്ഞു എന്നർത്ഥമാകുന്നില്ല. അറിയുക എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ബന്ധപ്പെടുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ. ഗാഠമായ ഒന്നായിത്തീരല്. പക്ഷേ പുത്രനെ പ്രസവിക്കുന്നവരെ അറിഞ്ഞില്ല എന്നതിനുശേഷം അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയുന്നില്ല. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, യേശു ജനിച്ചത് കന്യകയിൽ നിന്നാണ്. അതിനപ്പുറത്ത് ഒരു തീരുമാനവും ഈ വാക്യത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. യേശുവിൻ്റെ ജനനത്തിന് ശേഷം മറിയം കന്യകയായി തുടർന്നോ ഇല്ലയോ എന്നത് ഈ സുവിശേഷ ഭാഗത്തു നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ല. ആണെന്നും അല്ല എന്നും പറയാൻ ഈ വാക്യം മതിയാവുകയുമില്ല. പക്ഷേ സുവിശേഷങ്ങളിൽ തുടർന്നുള്ള പ്രതിപാദനങ്ങളും സഭയുടെ, കത്തോലിക്ക സഭയുടെ ആധികാരികമായ പ്രബോധനവും മറിയത്തെ നിത്യകന്യകയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഓർക്കുക, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചുരുക്കമായി പ്രതിപാദിച്ചതിന് ശേഷം ചില പ്രതികരണങ്ങളാണ് വിശുദ്ധ മത്തായി എടുത്തു കാണിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജ്ഞാനികളുടെ സന്ദർശനം എന്ന് പിഒസി ബൈബിൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരണം. 2:1-12 വാക്യങ്ങൾ. ഹെരോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ് ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറൂസലമിൽ എത്തി. ജ്ഞാനികൾ മാഗോയ് എന്നാണ് ഗ്രീക്ക് വാക്ക്. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന പ്രപഞ്ച ശാസ്ത്രജ്ഞന്മാർ ആകാശഗോളങ്ങളെയും അവയുടെ നിരകളെയും ഒക്കെ നിരീക്ഷിക്കുകയും ദൈവം അവയിലൂടെ നൽകുന്ന അടയാളങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വാനനിരീക്ഷകരെന്നോ ജ്യോതിശാസ്ത്രജ്ഞന്മാരെന്നോ ഒക്കെ ഇവരെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇവർ രാജാക്കന്മാരായിരുന്നുവെന്നും മൂന്ന് പേരായിരുന്നു അവരെന്നും അവരുടെ പേരുകൾ മെൽക്കിയോർ, കാസ്പർ, ബൽതാസർ എന്നായിരുന്നുവെന്നുമൊക്കെ പിന്നീട് കണ്ടുപിടിച്ചത് സഭാ പാരമ്പര്യങ്ങളാണ്. സുവിശേഷത്തിൽ അതിന് തക്കതായ തെളിവുകളൊന്നുമില്ല. ഇവർ എവിടെ നിന്ന് വന്നു എന്നും കൃത്യമായി സുവിശേഷകൻ പറയുന്നില്ല. സുവിശേഷകന് പ്രത്യേകമായൊരു ലക്ഷ്യമുണ്ട്. രക്ഷകനായി യൂതന്മാരുടെ യഹൂദർ രാജാവായി ഈശോ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് കടന്നു വന്നത് വിദേശികളാണ്, വിജാതീയരാണ്. വിജാതീയർ സ്വീകരിക്കുകയും സ്വജാതീയർ തിരസ്കരിക്കുകയും ചെയ്ത യഹൂദരുടെ രാജാവും രക്ഷകനുമാണ് യേശു എന്ന് സ്ഥാപിക്കുകയാണ്, അഥവാ വെളിപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ് മത്തായി സുവിശേഷത്തിൽ ഈ വിവരണത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഇവിടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങൾ പലതും കാണാം. കിഴക്ക് നിന്ന് വരുന്ന ജ്ഞാനികളെക്കുറിച്ച്, പ്രത്യേകിച്ചും ജെറൂസലമിലേക്ക് കാഴ്ചകളുമായി വരുന്ന കാരവൻ സംഘങ്ങളെക്കുറിച്ചൊക്കെ പ്രവചനങ്ങൾ നമ്മൾ കാണാം. 72-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ, ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. ഷേബായും സേബായും ഒക്കെ കിഴക്കുള്ള അറേബ്യയിലെ രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും 60-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണും, ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും എഫ്രായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവർ വരും, അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. ഇങ്ങനെ കിഴക്ക് നിന്ന് ധാരാളം ആളുകൾ വരും, ജെറൂസലം രക്ഷയുടെ കേന്ദ്രമായി തീരും, രക്ഷകനെ പ്രതീക്ഷിച്ച് ജെറൂസലമിലേക്ക് ആളുകൾ വരും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ പൂർത്തിയാവുകയാണ് ഈ സംഭവത്തിലൂടെ, കിഴക്ക് നിന്ന് വരുന്ന ജ്ഞാനികളുടെ സന്ദർശനത്തിലൂടെ. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊന്ന് നക്ഷത്രത്തിൻ്റെ കാര്യമാണ്. കിഴക്ക് നക്ഷത്രം കണ്ടു എന്നവർ പറയും. 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് അവർ ജെറൂസലമിൽ വന്ന് പറയുന്നത്, കിഴക്ക് നക്ഷത്രം കണ്ടു. രക്ഷകൻ ജനിച്ചപ്പോൾ ഒരു പുതിയ നക്ഷത്രം ഉദയം ചെയ്തു എന്നാണ് ഇവിടെ സൂചന. പക്ഷേ ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള പ്രവചനം ഉണ്ടായിരുന്നു എന്നുകൂടി ഓർക്കുക. ഇസ്രായേലിനെ ശപിക്കാനായി മോവാബ് രാജാവായ ബാലാക്ക് ബാലാം എന്നൊരു പ്രവാചകനെ വിളിച്ചു വരുത്തി പണം കൊടുത്ത്, പക്ഷേ ഇസ്രായേലിനെ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കുകയും ഇസ്രായേലിൻ്റെ ഭാവി മഹത്വത്തെക്കുറിച്ച് പ്രവചിക്കുകയുമാണ് ഈ ബാലാം ചെയ്തത്. ആ പ്രവചനത്തിൽ അവസാനത്തേത് സംഖ്യാപുസ്തകം 24-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല, ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. നക്ഷത്രവും ചെങ്കോലും രാജാവിൻ്റെ പ്രതീകങ്ങളാണ്. ഇപ്പോൾ യാക്കോബിൽ നക്ഷത്രം ഉദിക്കും എന്ന് ബാലാം പറഞ്ഞു വെച്ചത് ഇസ്രായേൽ ജനത്തിന് ഒരു രാജാവുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ്, പ്രതീകത്തിലൂടെ പറഞ്ഞതാണ്. ആ രാജാവിൻ്റെ ജനത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ പുതിയ നക്ഷത്രം എന്നാണ് ഇവിടെ എടുത്തു പറയുക. ഏതായിരുന്നു നക്ഷത്രം? അതിനെന്തെങ്കിലും പ്രത്യേകമായ തെളിവുകളുണ്ടോ? അതിനെക്കുറിച്ച് ശാസ്ത്രകാരന്മാർ ഇനിയും ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും പ്രസക്തമായിരിക്കുന്നതാണ് ഇവിടെ രക്ഷകനെ തേടി വരുന്ന ഒരു സമൂഹം. ഇസ്രായേൽ ജനമല്ല, വിജാതിയിരുന്ന ഇസ്രായേൽക്കാർ മുദ്രകുത്തിയിരുന്നവർ, പക്ഷേ തുറന്ന ഹൃദയത്തോടെ തുറന്ന മനസ്സോടെ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നവർ, ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്ന അടയാളങ്ങളിലൂടെ രക്ഷകനെ കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് ശ്രദ്ധേയം. കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ രക്ഷകനെ തേടിയെത്തി, അവർ ബെത്ലഹേമിലേക്ക് വരുന്നു. ബെത്ലഹേമിലേക്ക് വരുമ്പോൾ ബെത്ലഹേമിലുണ്ടാകുന്ന സംഭവം പ്രത്യേകം ശ്രദ്ധേയമാണ്. 2-ാം അധ്യായം 3-ാം വാക്യം, ഇത് കേട്ട് ഹെരോദ്യസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറൂസലം മുഴുവനും. രക്ഷകൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സന്ദേശം, അത് ജെറൂസലത്തെ മുഴുവനും അസ്വസ്ഥമാക്കുന്നു, ഹെരോദ്യസ് രാജാവിനെ ഭയാക്രാന്തനാക്കുന്നു. BC 37 മുതൽ 4 വരെ പലസ്തീന ഭരിച്ച മഹാനായ ഹെരോദ്യസാണ് ഇവിടെ പരാമർശ വിഷയമായ ഹെരോദ്യസ്. ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഹെരോദ്യസും പുരോഹിത പ്രമുഖന്മാരുമൊക്കെ മനസ്സിലാക്കും രക്ഷകൻ ജനിക്കുന്നത് എവിടെയാണെന്ന്. മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഇവിടെ പറയുക, ബെത്ലഹേമേ, യൂദായിലെ ബെത്ലഹേമേ, നീ യൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക എന്ന് 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഉദ്ധരിക്കുന്നത് മിക്കാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. അപ്പോൾ രക്ഷകൻ ജനിക്കുന്നത് ബെത്ലഹേമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ഹെരോദേസ് തന്ത്രപൂർവ്വം പെരുമാറുന്നതായിട്ടാണ് ഇവിടെ കാണുക. ജ്ഞാനികളെ ബെത്ലഹേമിലേക്ക് പറഞ്ഞയക്കുന്നു, അവർ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ശിശുവിനെ. പക്ഷേ ശിശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ തിരിച്ചു വന്ന് തന്നെയും കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നത് ശിശുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ല, നശിപ്പിക്കാൻ വേണ്ടിയാണ്. രക്ഷകൻ്റെ സാന്നിധ്യത്തിൽ അസ്വസ്ഥമാകുന്ന ഒരു സമൂഹം, രാജാവായി ഇസ്രായേൽ രാജാവായി ഒരുവൻ ജനിച്ചിരിക്കുന്നു എന്നത് തൻ്റെ തന്നെ രാജ്യത്വത്തിനും തൻ്റെ രാജവംശത്തിനും ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ ഹെരോദ്യസ് രാജാവ് ശിശുവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയും എണീറ്റ് നടക്കാൻ പോലും പ്രായമായിട്ടില്ലാത്ത, ഏതോ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് ചിലർ സൂചിപ്പിക്കുന്ന ഒരു ശിശുവിൻ്റെ സാന്നിധ്യം തൻ്റെ സിംഹാസനത്തെ ഇളക്കുന്നതായി ഹെറോദേസിന് തോന്നി. ഒരു ശിശുവിൻ്റെ ജനനത്തെ ഭയക്കുന്ന ഭരണാധികാരി, ആ ഭരണാധികാരി ഏതു വിധേനയും ശിശുവിനെ നശിപ്പിക്കാനാണ് ശ്രമിക്കുക. ഇന്നും ശിശുക്കളുടെ ജനത്തെ ഭയക്കുന്നവരുണ്ട്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ജനപ്പെരുപ്പമാണെന്ന് പറഞ്ഞു വരുത്തുന്ന, വലിയ നുണ പറഞ്ഞു വരുത്തുന്ന സംവിധാനങ്ങളുണ്ട്, സമൂഹങ്ങളുണ്ട്. അതുകൊണ്ട് ഏതു വിധേനയും കുഞ്ഞുങ്ങളെ ജനിക്കാൻ അനുവദിക്കാതിരിക്കുക, ജനിക്കുന്നതിന് മുമ്പേ ഉന്മൂലനം ചെയ്യുക എന്നൊരു പോളിസി തന്നെ നടപ്പിലാക്കുന്ന ആഗോള ശക്തികളുണ്ട്. അവരെയൊക്കെ ഹെറോദേസിൻ്റെയും അതിനു മുമ്പുണ്ടായിരുന്ന ഫറവോയുടെയും ഒക്കെ പുതിയ പതിപ്പുകളായിട്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവൻ്റെ സുവിശേഷമെന്ന ചാക്രിക ലേഖനത്തിൽ വിശേഷിപ്പിച്ചത്. ഒരു മരണ സംസ്കാരത്തിന് ഇവിടെ വഴിയൊരുക്കുന്ന അധികാരികൾ ശിശുക്കളെ ഭയക്കുന്നവർ ഭാവിയില്ലാത്തവരാണ്, നാശത്തിന് സ്വയം വിട്ടുകൊടുക്കുന്നവരാണ്. ബെത്ലഹേത്തേക്ക് പോയ ജ്ഞാനികൾ ശിശുവിനെ കണ്ടെത്തി, നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങി. 9-ാമത്തെ വാക്യത്തിൽ കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു, അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ശ്രദ്ധേയമാണ്, യേശുവിനെ കണ്ടു എന്നുമല്ല, ശിശുവിനെ കണ്ടു എന്ന് മാത്രമല്ല, ശിശുവിനെ മാതാവായ മറിയത്തോടുകൂടി കണ്ടു. മറിയം ശിശുവിനെ മറച്ചു വയ്ക്കുന്നവളല്ല, ലോകത്തിന് കൊടുക്കുന്നവളാണ്. ശിശുവിനെ സ്വീകരിക്കുന്നവൻ അമ്മയെയും സ്വീകരിക്കണം. അമ്മ ശിശുവിലേക്ക് വഴികാട്ടുന്നവളാണ്. ഏതോ ചില പ്രത്യേക കാരണങ്ങളാൽ, തെറ്റിദ്ധാരണകളാൽ മറിയം ദൈവാരാധന സ്വീകരിക്കുന്നുവെന്നും കത്തോലിക്കർ മറിയത്തെ ദൈവമായി പരിഗണിക്കുന്നുവെന്നും അനാവശ്യമായ ആരാധന അർപ്പിക്കുന്നുമൊക്കെ ആരോപണങ്ങൾ ഉയരാറുണ്ട്. കത്തോലിക്കർ മറിയത്തെ ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിക്കാറില്ല, പക്ഷേ ദൈവമാതാവായി സ്വീകരിക്കുന്നുണ്ട്. മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ അമ്മയായതുകൊണ്ടാണ് ദൈവമാതാവെന്ന് വിളിക്കുക. സുവിശേഷകൻ തന്നെയാണ് പറയുക, ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കണ്ടു. ആരാധിച്ചത് അമ്മയെയല്ല, ശിശുവിനെയാണ്. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് കുന്തുരുക്കവും പൊന്നും മീറയും കാഴ്ചവയ്ക്കുന്നു. ഈ കാഴ്ചവയ്ക്കുന്ന വസ്തുക്കൾക്ക് പ്രത്യേകതയുണ്ട്. സ്വർണം രാജകീയ അധികാരത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. സ്വർണം, കുന്തുരുക്കം സുഗന്ധദ്രവ്യമാണ്, ദേവാലയത്തിൽ അർപ്പിക്കുന്ന സുഗന്ധദ്രവ്യമാണ്. യേശുവിൻ്റെ രാജത്വത്തെ അംഗീകരിക്കാനായി സ്വർണവും, യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാനായി കുന്തുരിക്കവും കാഴ്ചവെക്കുന്നവർ മീറയും കാഴ്ചവെക്കുന്നുണ്ട്. ശരീരങ്ങളെ പൂശാനുള്ള വലിയ സുഗന്ധം ഉള്ള സുഗന്ധദ്രവ്യമാണ് മീറ, പക്ഷേ അധിക പങ്കും ശവശരീരങ്ങളെയാണ് പൂശുക. അപ്പോൾ യേശുവിൻ്റെ ദൈവത്വവും രാജത്വവും അതോടൊപ്പം മനുഷ്യത്വം അഥവാ മർത്തതയും ഏറ്റുപറയുന്ന മൂന്ന് അടയാളങ്ങൾ കാഴ്ചവെച്ച് അവർ അവനെ ആരാധിച്ചു. തുടർന്നുള്ള സംഭവ പരമ്പരകൾ നമുക്കറിയാം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവർ തിരിച്ചു പോകുമ്പോൾ ആ രക്ഷകനെ വധിക്കാനാണ് ഹെറോദേസ് ശ്രമിക്കുക. പക്ഷേ ആ വധശ്രമം പരാജയപ്പെടുത്താൻ ദൈവത്തിന് സാധിച്ചു. ദൈവം തന്നെ തൻ്റെ ശിശുവിനെ സംരക്ഷിച്ചു, അവനെ ഈജിപ്തിലേക്ക് അയച്ചു, ഈജിപ്തിന് തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഈജിപ്തിൽ നിന്ന് എൻ്റെ ആദ്യജാതനെ ഞാൻ വിളിച്ചു, എൻ്റെ മകനെ ഞാൻ വിളിച്ചു എന്ന് ഹോസിയ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അത് പൂർത്തിയാവാൻ വേണ്ടിയാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് മത്തായി പറയും, ഹോസിയ 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ. ഇനി തുടർന്നുള്ള സംഭവങ്ങളിൽ യേശു ഇസ്രായേലിൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തിലൂടെ ആവർത്തിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പ്രതീകമായി പ്രതിനിധിയായി മാറുകയാണ് യേശു. ഈജിപ്തിലേക്കുള്ള പലായനവും അവിടുന്നുള്ള മടങ്ങിവരവും യേശുവിൽ ഒരു പുതിയ ജനത്തിൻ്റെ തുടക്കം കുറിക്കുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ യേശുവിനെ കാണാൻ പോകുന്നത് നസ്രത്തിൽ വെച്ചാണ്, മത്തായിയുടെ സുവിശേഷത്തിൽ. പക്ഷേ അതിനു മുമ്പ് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണേണ്ട ഒരു രംഗം കൂടിയുണ്ട്, അത് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ ചർച്ചാ വിഷയമാക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് രക്ഷകനായി അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളൊടുന്നിച്ച് വസിക്കുന്ന എമ്മാനുവേലാണല്ലോ അവിടുന്ന്. ഞാനിവിടെ കിഴക്ക് നിന്ന് വിദേശത്ത് നിന്ന് അവിടുത്തെ സ്വീകരിക്കാൻ വന്നപ്പോൾ സ്വജനങ്ങൾ അവനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. കർത്താവ്, ഞങ്ങളുടെ കയ്യിൽ കടന്നു വരുന്ന അങ്ങയെയും അങ്ങയ്ക്കുന്ന രക്ഷകനെയും തിരിച്ചറിയാനും സ്വീകരിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.